ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. നാലാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപക സംഗമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗാന്ധിനഗറിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നബിദിനം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വികാരങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രവാചകൻ മുഹമ്മദ് നമ്മെ പ്രചോദിപ്പിച്ചുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം വൈകിട്ട് അവസാനിക്കും. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ഇന്ന് അവസാനിക്കും. വാർത്തകൾ വിശദമായി. നാലാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപക സംഗമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഉദ്ഘാടനം ചെയ്യും. അഹമ്മദാബാദ് മെട്രോ രണ്ടാംഘട്ടത്തിന്റെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
നവ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നാലാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപ സംഗമം ഈ രംഗത്തെ ഉൽപാദനത്തിലും പദ്ധതി വിന്യാസത്തിലും രാജ്യം കൈവരിച്ച പ്രചോദനാത്മകമായ പുരോഗതിയുടെ അടയാളപ്പെടുത്തലാകും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന സംഗമത്തിൽ 40 സെഷനുകളിലായി ഊർജ്ജരംഗത്തെ നൂതന ധനവിനിയോഗം, ഹരിത ഹൈഡ്രജൻ, ഭാവി ഊർജ്ജ മാർഗ്ഗങ്ങൾ എന്നിവയുൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയാകും. 140 രാജ്യങ്ങളിൽ നിന്ന് 25,000 പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും. നവ പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ പൊതുമേഖലാ സ്വകാര്യ മേഖലാ കമ്പനികളുടെ നൂതനാശയങ്ങൾ പരിപാടിയുടെ ഭാഗമായി പ്രദർശിപ്പിക്കും. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകും. പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന അഹമ്മദാബാദ് മെട്രോയുടെ രണ്ടാംഘട്ടം അഹമ്മദാബാദിനെ ഗാന്ധിനഗറുമായും ഗിഫ്റ്റ് സിറ്റിയുമായും ബന്ധിപ്പിക്കും. പ്രധാനമന്ത്രി സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ഇന്ന് സംവദിക്കും. വൈകിട്ട് 8,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. അഹമ്മദാബാദ് ഭുജ് റൂട്ടിൽ രാജ്യത്തെ ആദ്യ വന്ദേഭാരത് മെട്രോ ഉൾപ്പെടെ പദ്ധതികൾക്കാണ് തുടക്കമാവുക.
പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1499 ജന്മദിനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷിക്കുകയാണ്. മദ്രസകളുടെയും മഹല്ല് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ മൌലീദ് പാരായണവും നബിദിന റാലിയും അന്നദാനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. മദ്രസകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടാവും. രാഷ്ട്രപതി ദ്രൌപദി മുർമു നബിദിനാശംസ നേർന്നു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വികാരങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രവാചകൻ മുഹമ്മദ് നമ്മെ പ്രചോദിപ്പിച്ചുവെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. സമൂഹത്തിൽ സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ എടുത്തു പറഞ്ഞുവെന്നും മറ്റുള്ളവരോട് കരുണ കാണിക്കാനും മനുഷ്യരാശിയെ സേവിക്കാനും അദ്ദേഹം ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ ഭക്തി നിർഭരമായ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളണമെന്നും സമാധാനപരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ തീരുമാനമെടുക്കണമെന്നും ദ്രൌപദി മുർമു അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ടൌൺ ഏരിയ സുന്നി കോർഡിനേറ്ററുടെ ആഭിമുഖ്യത്തിൽ രാവിലെ നഗരത്തിൽ നബിദിന സന്ദേശ റാലി സംഘടിപ്പിക്കും. പരപ്പിൽ മുഹമ്മദലി കടപ്പുറത്ത് നിന്നാരംഭിച്ച് ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. മഹദീൻ അക്കാദമിയുടെയും വിവിധ സുന്നി സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് നബിദിന സ്നേഹ റാലി സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ തിരുവാലി നടുവത്ത് കഴിഞ്ഞയാഴ്ച യുവാവ് മരിച്ചത് നിപ ബാധിച്ചാണെന്ന് പൂനെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകൾ, മമ്പാട് പഞ്ചായത്തിലെ 7 വാർഡ് എന്നിവ കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ VR വിനോദ് പ്രഖ്യാപിച്ചു. ഈ സ്ഥലങ്ങളിൽ പ്രോട്ടോകോൾ പ്രകാരം നിയന്ത്രണങ്ങൾ ഉണ്ടാവുമെന്നും കളക്ടർ പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ഈ വാർഡുകളിലെ നബിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജില്ലയിൽ പൊതുവെ ജാഗ്രത വേണമെന്നും മുൻകരുതലിന്റെ ഭാഗമായി എല്ലാവരും മാസ്ക് ധരിക്കണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിയായിരുന്നു നിപ ബാധിച്ചു മരിച്ച 24-വയസ്സുകാരൻ. ഇതുവരെ 151 പേരാണ് ഇദ്ദേഹത്തിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളതെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 4 സ്വകാര്യ ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടുണ്ട്. ഇതുകൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയതായും മന്ത്രി പറഞ്ഞു. ഐസൊലേഷനിൽ കഴിയുന്ന 5 പേർക്ക് ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് അവരുടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വീണ ജോർജ് അറിയിച്ചു. അപൂർവമെങ്കിലും അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോൺട്രാക്ട് ട്രേസിംഗ് നടത്തി നിരീക്ഷണത്തിലാക്കുന്നതിന് പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ആർക്കെങ്കിലും അണുബാധയുണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാനും വേണ്ടി നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു.
രാജ്യത്ത് സ്വച്ഛതാ ഹി സേവാ അഭിയാന് നാളെ തുടക്കമാവും. ഒക്ടോബർ 2 സമാപിക്കും. സ്വഭാവ സ്വച്ഛത, സംസ്കാർ സ്വച്ഛത എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പൊതു കെട്ടിടങ്ങൾ, വാണിജ്യ മേഖലകൾ, ജലാശയങ്ങൾ, മൃഗശാലകൾ, വന്യജീവി സങ്കേതങ്ങൾ, കമ്മ്യൂണിറ്റി പൊതു ടോയ്ലറ്റുകൾ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ ശ്രമദാനത്തിലൂടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും മനുശുചീകരണ യജ്ഞം ക്യാമ്പയിൻ കാലത്ത് നടത്തും. സംസ്ഥാനങ്ങളുടെയും വിവിധ മന്ത്രാലയങ്ങളുടെയും നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ജനകീയ പങ്കാളിത്തത്തോടെ നിരവധി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. 7 ജില്ലകളിലെ 24 നിയമസഭാ മണ്ഡലങ്ങൾ മറ്റന്നാൾ ആദ്യഘട്ടത്തിൽ വിധിയെഴുതും. ദോഡ, കിഷ്ത്വാർ, റംബാൻ, അനന്ത്നാഗ്, പുൽവാമ, കുൽഗാം, ഷോപ്പിയാൻ ജില്ലകളിലാണ് വോട്ടെടുപ്പ്. ജമ്മുകശ്മീർ നിയമസഭയിൽ 74 ജനറൽ സീറ്റുകളും 7 പട്ടികജാതി സംവരണ സീറ്റുകളും 9 പട്ടികവർഗ സംവരണ സീറ്റുകളും ഉൾപ്പെടെ 90 സീറ്റുകളാണുള്ളത്. 3 ഘട്ടങ്ങളിലായാണ് ജമ്മുകശ്മീരിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നത്. 2-ാം ഘട്ടത്തിൽ ഈ മാസം 25-നും 3-ാം ഘട്ടത്തിൽ അടുത്ത മാസം 1-നും വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ അടുത്ത മാസം 8-നാണ്. മധ്യ തിരുവിതാംകൂറിലെ പ്രധാന പടയണിയായ നീലമ്പേരൂർ പടയണിക്ക് ഇന്ന് തുടക്കം. ആലപ്പുഴ നീലമ്പേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ രാത്രി 10-ന് പടയണിക്ക് ചൂട്ടുവയ്ക്കും. അടുത്തമാസം 1 വരെയാണ് പടയണി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 11-ാം സീസണിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പഞ്ചാബ് FC കേരള ബ്ലാസ്റ്റേഴ്സിനെ 1-2 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഇഞ്ചുറി ടൈമിലായിരുന്നു പഞ്ചാബിന്റെ വിജയഗോൾ പറന്നത്. ഇന്ന് മുഹമ്മദൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ഗ്രൂപ്പ് മത്സരങ്ങൾ തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ഇന്ന് അവസാനിക്കും. നാളെ സെമിഫൈനലും മറ്റന്നാൾ ഫൈനലും നടക്കും. ഇന്നലെ ആദ്യ മത്സരത്തിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ച് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർ സെമിയിൽ പ്രവേശിച്ചു. 2-ാം മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് 25 റൺസിന് ആലപ്പി റിപ്പിൾസിനെ പരാജയപ്പെടുത്തി. പോയിന്റ് പട്ടികയിൽ കൊല്ലം സെയിലേഴ്സ് 1-ഉം കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് 2-ഉം സ്ഥാനത്താണ്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയെ നേരിടും. ചൈനയിലെ ഹുലുംബുയറിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 മത്സരം. ടൂർണമെന്റിൽ ഒരു മത്സരത്തിലും തോൽക്കാതെയാണ് ഇന്ത്യ സെമിയിലെത്തിയത്. ഇന്ന് ആദ്യ സെമിയിൽ പാകിസ്ഥാൻ ചൈനയെ നേരിടും. ബുഡാപെസ്റ്റിൽ 45-ാമത് ചെസ് ഒളിമ്പ്യാഡ് ഓപ്പൺ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് ജയം. ഓപ്പൺ വിഭാഗത്തിൽ അസർബൈജാനെ 1-3 ഗെയിമുകൾക്കാണ് ഇന്ത്യ തോൽപ്പിച്ചത്. വനിതകളുടെ മത്സരത്തിൽ 5-ാം റൌണ്ടിൽ കസാഖിസ്ഥാനെയാണ് ഇന്ത്യൻ ടീം പരാജയപ്പെടുത്തിയത്. കണ്ണൂരിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റും ജനകീയ ഡോക്ടറുമായ ഡോക്ടർ ശാന്താ മാധവൻ നിര്യാതയായി. അവർക്ക് 93 വയസ്സായിരുന്നു. സംസ്കാരം മറ്റന്നാൾ രാവിലെ കണ്ണൂർ പയ്യാമ്പലം ശ്മശാനത്തിൽ നടക്കും. ഓണാഘോഷത്തിനിടെ അമിത വേഗത്തിലെത്തിയ ബൈക്ക് പാഞ്ഞുകയറി ഒരാൾ മരിച്ചു. തിരുവനന്തപുരം മംഗലപുരം ശാസ്തവട്ടം സ്വദേശി ഷൈജുവാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ശാസ്തവട്ടത്തെ ക്ലബ്ബിലെ ഓണാഘോഷത്തിനിടയിലേക്ക് ബൈക്ക് പാഞ്ഞുകയറുകയായിരുന്നു. അപകടത്തിൽ മരിച്ച ഷൈജു ക്ലബ്ബിലെ ഓണാഘോഷം കാണാനെത്തിയതായിരുന്നു. 3 പേരായിരുന്നു ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത്. ബൈക്ക് ഓടിച്ചിരുന്ന പെരുങ്ങുഴി സ്വദേശി റോഷൻ രാജനും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. കൊല്ലം ശാസ്താംകോട്ടയിൽ കാർ സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മ മരിച്ചു. മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോളാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. കൊല്ലം പാരിപ്പള്ളിയിൽ വാഹനമിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. പാളയംകുന്ന് സ്വദേശി ശ്രീനിവാസാണ് മരിച്ചത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ബൈപ്പാസ് ബെവറേജിന് സമീപം ബൈക്ക് കൈവരിയിലിടിച്ച് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. മലാപ്പറമ്പ് സ്വദേശി റസൽ അബ്ദുള്ളയാണ് മരിച്ചത്. കോഴിക്കോട് പേരാമ്പ്ര കൽപ്പത്തൂരിൽ അമ്മയെയും 2.5 മാസം പ്രായമായ കുഞ്ഞിനെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 5-ാം പീടിക ഇല്ലത്തും മീത്തൽ ഗ്രീഷ്മയും കുഞ്ഞുമാണ് മരിച്ചത്. മാലിന്യമുക്തം നവകേരളം 2-ാം ഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും നിർവ്വഹണ സമിതി രൂപീകരിച്ചു. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഓരോ ശുചിത്വ മാതൃകാ വാർഡ് തെരഞ്ഞെടുത്തായിരിക്കും പ്രവർത്തനങ്ങൾ നടത്തുക. കണ്ണൂർ ജില്ലയിലെ ചൊക്ലി ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര കായിക ഗ്രാമം പദ്ധതി നടപ്പാക്കും. വിവിധ ഘട്ടങ്ങളിലായി പരിശീലനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ അറിയിച്ചു. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദ്യ പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത്. US മുൻ പ്രസിഡന്റും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെതിരെ വീണ്ടും ആക്രമണശ്രമം. ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിലെ ട്രംപ് നാഷണൽ ഗോൾഫ് ക്ലബ്ബിൽ ട്രംപ് ഗോൾഫ് കളിക്കുന്നതിനിടെ കഴിഞ്ഞ രാത്രിയാണ് വെടിവയ്പ്പുണ്ടായത്. താൻ സുരക്ഷിതനാണെന്ന് ട്രംപ് പറഞ്ഞു. വെടിവച്ച കേൾക്കുമ്പോൾ ട്രംപ് ഗോൾഫ് കോഴ്സിലായിരുന്നുവെന്ന് ട്രംപിന്റെ ക്യാമ്പയിൻ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ സ്റ്റീവൻ ചിയുങ് അറിയിച്ചു. വെടിവച്ചയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി സംഭവസ്ഥലത്ത് നിന്ന് ആയുധങ്ങളും കണ്ടെടുത്തു. നാലാമത് ആഗോള പുനരുപയോഗ ഊർജ്ജ നിക്ഷേപക സംഗമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗാന്ധിനഗറിൽ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നബിദിനം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വികാരങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രവാചകൻ മുഹമ്മദ് നമ്മെ പ്രചോദിപ്പിച്ചുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ തിരുവാലി മമ്പാഴ പഞ്ചായത്തുകളിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം വൈകിട്ട് അവസാനിക്കും. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ഇന്ന് അവസാനിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.